ഇത്രയും വലിയ അസോസിയേഷൻ, ഈ ചായ് എന്നുള്ള അസോസിയേഷൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഒരു സ്ത്രീ, ഒരു വിദേശിയായ സ്ത്രീ തുടങ്ങിയതാണ്. ആ മഹത് വ്യക്തിയെ എനിക്ക് തോന്നുന്നു ഈ ഡയമണ്ട് ജൂബിലി അവസരത്തിൽ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
മേരി ഗ്ലൗറി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ഓസ്ട്രേലിയയിൽ പഠിച്ചതാണ്, മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ മേരി ഗ്ലൗറി 1920s ഇന്ത്യയിൽ വരുന്നത്, ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആന്ധ്രാപ്രദേശിലുള്ള ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരു ആഗ്നസ് മെക്ലാരൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു സ്കോട്ടിഷ് പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിരുന്നു, അല്ല പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്തിൽ പെട്ട ആളായിരുന്നു. 62-ാമത്തെ വയസ്സിൽ പുള്ളിക്കാരി കാത്തലിക്കായി. അത് കഴിഞ്ഞ് 72-ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ വന്ന്, അന്ന് റാവൽപിണ്ടി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്, അവിടെ ഒരു ഹോസ്പിറ്റലിൽ പുള്ളിക്കാരി തുടങ്ങി. പുള്ളിക്കാരി 5 വർഷവും ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, 5-6 വർഷം. പക്ഷെ പുള്ളിക്കാരി ഇന്ത്യയെപ്പറ്റി എഴുതി, ആ എഴുതിയ ഒരു പാംഫ്ലെറ്റ് കണ്ടാണ് മേരി ഗ്ലൗറി ഇൻസ്പയർഡ് ആയത്. അതുപോലെ ആ സെയിം സമയത്ത് തന്നെ ഒരു അന്ന ഡെങ്കൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓസ്ട്രേലിയയിലുള്ള ഒരു പുള്ളിക്കാരി അമേരിക്കയിലേക്ക് പിന്നീട് മൈഗ്രേറ്റ് ചെയ്തു. അന്ന ഡെങ്കൽ നോർത്ത് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് മേരി ഗ്ലൗറി സൗത്ത് ഇന്ത്യയിൽ വന്നു. അപ്പോഴും പല സിസ്റ്റേഴ്സും ഒക്കെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ഒത്തിരി ലീഡർഷിപ്പ് കൊടുത്തു, റിലിജിയസ് അല്ലെന്നുണ്ടെങ്കിൽ സന്യസ്തർക്ക് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അന്ന് കാനൻ ലോ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ സെലിബസി അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യവും നേക്കഡ് ബോഡീസ് കാണാൻ, അത് സ്പർശിക്കാനൊക്കെ ഉള്ള, അതെങ്ങനെ ഒന്നിച്ചുകൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്ന് ആൾക്കാരുടെ ഇങ്ങനത്തെ സഹനങ്ങൾ കണ്ട് ഇവർ പോപ്പിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്, പ്രത്യേകിച്ച് അന്നാടെങ്കിൽ പോപ്പിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്താണ് കാനലോ മാറ്റി ഇന്ന് നമുക്ക് സന്യസ്തർക്ക് സിസ്റ്റേഴ്സിനും ഒക്കെ ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. സോ ദേ വർ ലീഡേഴ്സ്, ദേ വർ പയനിയേഴ്സ് ഇൻ ഇന്ത്യ.
സന്യസ്തർ എന്ന് പറയുമ്പോൾ സന്യാസിനിമാർക്ക്,
സന്യാസിനിയും അച്ഛന്മാർക്കും പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം അച്ഛന്മാരുടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമില്യൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അല്ലാതെ തന്നെ ഇപ്പം എനിക്ക് വേണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം ഈ മേരി ഗ്ലൗറിയും 1920 ഇന്ത്യയിൽ വന്നു. 1943 ഒരു 20 വർഷത്തെ വർക്കിൻ്റെ ഒരു ഇതിൽ ഷീ ഫെൽറ്റ് ദാറ്റ് ദേ ഷുഡ് ബി നെറ്റ്വർക്ക്ഡ് ടുഗദർ. അങ്ങനെ ഒരു 5-6 കോൺഗ്രിഗേഷൻസിൽ നിന്നുള്ള 16 സിസ്റ്റേഴ്സ് ഒന്നിച്ച് ഗുണ്ടൂർ കൂടി ഡിസ്കസ് ചെയ്താണ് ഈ കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങുന്നത്. അന്ന് തുടങ്ങുമ്പോൾ അവരുടെ ഒരു വലിയൊരു സ്വപ്നം, അവർക്ക് കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ റീച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. ഇന്ന് ഒരു 3500+ മെമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് ചായ് വളർന്നിട്ടുണ്ട്. ചായ് ഒരു അസോസിയേഷനാണ്, ചായ് സ്വന്തമായിട്ട് ചായക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നില്ല, പക്ഷെ ചായ ഒരു അസോസിയേഷനാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒന്നിൽ കോൺഗ്രിഗേഷൻസോ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ ആയിരുന്നുണ്ടെങ്കിൽ ഓരോ ഡയസിസസ് ഒക്കെയാണ് അതിനുള്ളത്. പക്ഷെ ഇന്നിപ്പം എസ്പെഷ്യലി വെൻ ദർ ഇസ് എ ടെൻഡൻസി, എന്താണ് പറയുന്നത് ശരിക്കും, അതിനേക്കാളും ഒരു ഫോഴ്സസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആർ കമ്മിങ് ടുഗദർ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഫോഴ്സസ് ഓഫ് ഗുഡ്നെസ് ഓൾസോ ഷുഡ് കം ടുഗദർ. അപ്പോൾ അതൊരു അന്ന് മുതലേ അവരത് ചിന്തിച്ചു, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് വളരെ റെലവൻസ് ഉണ്ട് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതിന്.
ഡോക്ടർ പറയുമ്പോൾ ഒരു 50 വർഷത്തിൽ ഈ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരിക്കുന്ന വളർച്ച, ഈ ടെക്നോളജിക്കൊപ്പമുള്ള ഭയങ്കര സാങ്കേതിക വളർച്ചയാണ്. അപ്പോൾ ഈ സാങ്കേതിക വളർച്ചയോടുകൂടി സാധാരണക്കാരന് മരുന്ന് വാങ്ങുമ്പോഴുള്ള ചിലവൊക്കെ വളരെ ഭാരപ്പെട്ടതായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ പലതരം ടെസ്റ്റുകൾ, പണ്ടൊന്നും നമ്മൾ കേൾക്കാത്ത വിധത്തിലുള്ള സ്കാനിങ്ങും എക്സ്റേയും പല ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ, ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരൻ, പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പാവങ്ങളെപ്പറ്റി. അപ്പോൾ സഭയ്ക്ക് അതിനെക്കുറിച്ച് ഇന്ന് അവയർനെസ് ഉണ്ടോ? നമുക്ക് നമ്മളിപ്പോൾ സംഘടിതമാണെങ്കിൽ തന്നെയും ഒരു രൂപതയ്ക്ക് അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻ നടത്തുന്ന ആശുപത്രികൾക്ക് നമ്മുടെ ഈ മിഷൻ, ക്രിസ്തുവിൻ്റെ ഒരു സൗഖ്യദാന ദൗത്യത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടോ ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഭവം?
കുറച്ചൊരു അവബോധമുണ്ട്, പക്ഷേ ആവശ്യത്തിന് അവബോധമുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കോൺഗ്രിഗേഷണൽ ലീഡേഴ്സിനെ ഒക്കെ കൂട്ടാറുണ്ട്, പ്രൊവിൻഷ്യൽസിനെയും ജനറൽസിനെയും അവരുടെ കൗൺസിലേഴ്സിനെയും ഒക്കെ കൂട്ടി സെൻസിറ്റൈസ് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ ഓപ്പണാണ്, ഈ സത്യങ്ങളെപ്പറ്റി അറിയുമ്പോഴത്തേക്ക് അവർക്ക് വളരെയേറെ അതിനെപ്പറ്റി അവരും കൺസേൺഡാണ്. പക്ഷെ അവർക്കൊക്കെ ഒത്തിരി സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്കൊക്കെ ഒത്തിരി സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പ്രയോറിറ്റീസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട്, ഇതിൻ്റെ ഒറിജിനൽ മിഷൻ പർപ്പസിലേക്ക് കൊണ്ടുപോകാനായിട്ട് തടസ്സങ്ങളുണ്ട്. ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് കെയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ ഒരു ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് കമ്പാഷൻ. അത് ഈശോയുടെ ഒരു ഹീലിംഗ് മിനിസ്ട്രിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. പക്ഷെ ഇന്നിപ്പോൾ അതിനെ വളരെയേറെ കൊമേഴ്സ്യലൈസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനും അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹെൽത്ത് കെയറിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഇൻഡസ്ട്രീസ് ഉണ്ട്. ഡ്രഗ് ഇൻഡസ്ട്രി, ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി,
എക്യുപ്മെന്റ്സ്,
മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ കോണ്ടെക്സ്റ്റിൽ അവസാനം ഇത് കാശുള്ളവർക്ക് കുഴപ്പമില്ല, കാശുള്ളവർക്ക് ദേ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് കെയർ. പക്ഷേ പാവങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ആവശ്യമാണ്. അതിനെ സസ്റ്റെയിൻ ചെയ്യാന്നുള്ളൊരു വലിയൊരു ചലഞ്ചാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ. അപ്പം നമുക്ക് കുറവുകളുണ്ടെങ്കിൽ പോലും, സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്ന കുറവുകളുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ലെങ്കിൽ പാവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്നും പുറത്തു പോകും. ഞാനിപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യയിലെ ചില പ്രോജക്ട്സിൻ്റെ ഒക്കെ ഇതിനു വേണ്ടി ഇവാലുവേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള വില്ലേജുകളിലെ സ്ത്രീകളുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ അവരോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട്, നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാനായിട്ട് എന്തുമാത്രം കാശ് വേണം? അപ്പോൾ അവർ പറയുന്ന ഒരു 5,000-6,000 രൂപ മതി. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ ഒരു 3,000 രൂപ ആവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടി കൂടി ഓരോന്ന് ചെയ്ത് ചെയ്ത് അവസാനം ഒരു 25,000 രൂപയുടെ ഒരു ബില്ല് വന്നാൽ പോലും ഇവർക്കൊരു വലിയ ഭാരമാണ്. അപ്പം അവർ ദേ വിൽ ബി പുഷ്ഡ് ഇൻ ടു പോവർട്ടി. അപ്പോൾ അവരുടെ ദേ ഹാവ് ടു സെൽ ദേ ബഫലോ, ദേ ഹാവ് ടു സെൽ ദേ ലാൻഡ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡോക്യുമെൻ്റായിട്ടുള്ളൊരു സത്യമാണ്, ഇന്ത്യയിലെ മെഡിക്കൽ എക്സ്പെൻസസ് പാവങ്ങളെ കുറച്ചുകൂടെ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ റൂറൽ ഇൻഡറ്റഡ്നെസ്സിൻ്റെ ഒരു വലിയ റീസണാണ്. അപ്പം ആൾക്കാർ, സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് അസുഖം വരരുതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വലിയൊരു വർക്ക് ഹെൽത്ത് പ്രൊമോഷൻ, ഡിസീസ് പ്രിവെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺ സിക്നെസ് ക്യാൻ പുഷ് ദ ഹോൾ ഫാമിലി ഡൗൺ പോവർട്ടി ലൈൻ,
കുടുംബം
തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. കാര്യം ഇന്ത്യയിലെ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, ഔട്ട് ഓഫ് പോക്കറ്റ് ഒരു 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ആണ്
പുറത്തു വരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഈ ആധുനിക വൽക്കരണം, ഈ വൈദ്യസഹായം അല്ലെങ്കിൽ ഈ രോഗി പരിചരണം ആധുനികവൽക്കരിക്കപ്പെട്ടപ്പോൾ, ഈ സാങ്കേതികത വർദ്ധിപ്പിച്ചപ്പോൾ, നമ്മൾ കാണുന്നത് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയവർ പോലും കുഴലുകൾക്കിടയിൽ കിടന്ന് മരിക്കുന്നതാണ്. അതായത് ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യമില്ല, ആരുമില്ല, അവർ ഐ സി യുയിൽ. അപ്പോൾ ഈ ഐ സി യുസ് ഇപ്പോൾ പഴയതിലും കൂടുതലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ. ഞാൻ ഓർക്കും, എൻ്റെ രൂപത ഞാൻ പേര് പറയുന്നില്ലെങ്കിലും, ഒരു ഐ സി യു ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ 10 ICU ഉണ്ട്. അപ്പോൾ അതിൽ പ്രായമായ നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഇങ്ങനെ അനാഥരായിട്ട് കടന്നു പോകുന്നു. ഈ കുഴലുകൾക്കിടയിലെ മരണത്തെക്കുറിച്ച് ഒരു വൈദികനും ഒരു വൈദ്യനുമായ അങ്ങ് എന്താണ് പറയുന്നത്?
ടെക്നോളജി ആവശ്യമാണ്. ഈ ഹെൽത്ത് കെയറിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല തലത്തിലുള്ള ഹെൽത്ത് കെയർ ഉണ്ട്, ഡിഫറെൻറ്റ് ലെവൽസ്. ഒന്ന് പ്രൈമറി കെയർ എന്ന് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് പ്രൊമോഷൻ, പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷറി കെയർ. ഒരു 80% ആൾക്കാർക്ക് പ്രൈമറി കെയർ മതി. ഒരു 15% ആൾക്കാർക്ക് സെക്കൻഡറി കെയർ വേണം. ഒരു 5% ആൾക്കാർക്കാണ് ടെർഷറി കെയർ വേണ്ടി വരുന്നത്. പലപ്പോഴും ഇത് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്,
ഈ 3 ലെവൽ
തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഐ സി യുകൾ ആവശ്യമാണ്. ഇപ്പം ദർ ഇസ് സംതിങ് കോൾഡ് പ്രിമച്വർ ഡെത്ത്. അല്ലെന്നുണ്ടെങ്കിൽ പ്രിമച്വർ ഡെത്ത് ഇസ് ഷുഡ് ബി പ്രിവെൻറ്റഡ്. അല്ലെങ്കിൽ ലൈഫ് സേവ് ചെയ്യാവുന്നതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. അങ്ങനെയുള്ളിടത്ത് ടെക്നോളജി ആവശ്യമാണ്, ഐ സി യു ആവശ്യമാണ്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ മരണം ഉറപ്പായി കഴിഞ്ഞാൽ, പ്രായ മരണം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാണ് മരണം. ഡെത്ത് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അത് ഇന്നെവിറ്റബിളായി കഴിഞ്ഞാൽ, ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിനെ മരിക്കുവാനായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് പുഷിംഗ് ദം ഇൻ ടു ആൻ ഐ സി യു ആൻഡ് ട്രൈങ് ടു മേക്ക് സം മോർ മണി ഔട്ട് ഓഫ് ദാറ്റ്, അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ ഒരു ടെൻഡൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് പകരം, അപ്പോൾ അവിടെ ഈ മക്കളുടെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇമോഷൻസിനെ ചൂഷണം ചെയ്ത് അങ്ങനെ ഒരു ടെൻഡൻസി നടക്കുന്നുണ്ട്, എസ്പെഷ്യലി വെൻ ദ മോട്ടീവ് ഇസ് പ്രോഫിറ്റ് ആൻഡ് മോർ പ്രോഫിറ്റ്. അപ്പോൾ അവിടെ മരണം ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു ഹെൽപ് ദം ടു ഐ കോൾ ഇറ്റ് ആസ് എ ജോയ്ഫുൾ ട്രാൻസിഷൻ. കാരണം മരണം
സന്തോഷത്തോടെ,
അങ്ങനെയാണ് നമ്മുടെ പല പൂർവികരും മരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പ്രായമായി എല്ലാം തികഞ്ഞ്, എല്ലാം ശാന്തമായി മക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ മരിക്കാന്ന് പറയുന്നൊരു വലിയൊരു പ്രിവിലേജാണ്. അപ്പൊ വി ആർ ഈ ഒരു ടെൻഡൻസി കണ്ടുകൊണ്ട് ഞങ്ങൾ വി ആർ വർക്കിംഗ് ഓൺ സംതിങ് കോൾഡ് പ്രത്യാശ മൂവ്മെന്റ്. പ്രത്യാശ ഒരു തെലുങ്കിലുള്ള ഒരു ടേമാണ്, ആന്ധ്രയിലെ. അപ്പൊ തന്നെയാണ് പറയുന്നത്, അതെ, ഒരു പക്ഷേ സംസ്കൃതം അതായിരിക്കും ആയിരിക്കാം. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ റേ ഓഫ് ഹോപ്പ്. അപ്പൊ ഇങ്ങനെ മരണം ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹൗ ഡു വി ക്രിയേറ്റ് എൻ എൻവയോൺമെന്റ് ഫോർ ജോയ്ഫുൾ ട്രാൻസിഷൻ. ഒന്ന്, ഇപ്പം ഒത്തിരി വേദനയൊക്കെ ഉണ്ടെങ്കിൽ, ക്യാൻസറും അങ്ങനത്തെ അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വേദന ആദ്യം കൺട്രോൾ ചെയ്യണം. വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും പെർസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പം ഇന്നത്തെ കാലത്ത് വീട്ടിലും അത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വി ഓൾസോ വർക്ക് ഓൺ സംതിങ് ഓൾ പ്രത്യാശ ഹോംസ്. അവിടെ ശരിക്കും ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് വി ഹെൽപ്പ് ദം ടു അക്സെപ്റ്റ് ദ ഇന്നെവിറ്റബിൾ. ശരിക്കും മരിക്കാനായിട്ട് റിലേറ്റീവ്സിനെയും എല്ലാവരെയും നമ്മൾ സത്യം പറയുന്നു, അവരുടെ നമ്മൾ കള്ളം പറയുന്നില്ല, ഫോൾസ് ഹോപ്സ് കൊടുക്കുന്നില്ല. അങ്ങനെ ഇവരെ വീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർത്തണമെങ്കിൽ കുറച്ച് ദിവസം നിർത്തും, വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഒരു ഹീലിംഗ് എൻവയോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ഒത്തിരി ഹീലിംഗ് എൻവയോൺമെൻ്റ് ഉണ്ട്. ഇപ്പം നേച്ചർ ഹാസ് എ ഹീലിംഗ് പവർ. വെള്ളം, മ്യൂസിക്, അല്ലെന്നുണ്ടെങ്കിൽ ദ പ്രസൻസ് ഓഫ് ദ ലവ്ഡ് വൺസ്, അവരുടെ ഒരു ഒരു ഹ്യൂമൻ ടച്ച്, അല്ലെങ്കിൽ ഒന്ന് ഒരു സ്പർശനം, കൈൻഡ് വേർഡ്സ്, അതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പ്ലാന്റ്സ് അല്ലെങ്കിൽ പെറ്റ്സ്, അങ്ങനെ ഒരു ഒരു അതിന് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുടെ ആവശ്യമില്ല. ഒരു കുടിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഒരു മഡ് ഹൗസ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഒരു നല്ലൊരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ തന്നെ അതൊരു സമൂഹത്തിന് തന്നെ, അല്ലെങ്കിൽ കുടുംബത്തിന് തന്നെ അതൊരു വളരെ ഇറ്റ്സ് എ ജോയ്ഫുൾ എക്സ്പീരിയൻസ്.
ഡോക്ടർ ചോദിക്കട്ടെ, ഇത് ഒരു ഡോക്ടറിൻ്റെയും അല്ലെങ്കിൽ രോഗി പരിചരണ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്വമല്ലേ ഈ രോഗികൾക്കും അവരുടെ കുടുംബത്തിനും ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ യഥാർത്ഥമായ അവസ്ഥയെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി അവരെ ഏൽപ്പിക്കുക, മറിച്ച് യന്ത്രങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാതെ?
ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരിക്കലും കള്ളം പറയരുത് പേഷ്യൻസിൻ്റെ അടുത്ത്. ഇപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മറച്ചു വെക്കാനും ഫോൾസ് ഹോപ്പ് കൊടുക്കാനും അതിലൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ അവിടെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് തന്നെ കളകടാം. ഇപ്പോൾ എന്ത് ഹൗ മച്ച് പ്രോഫിറ്റ് ഐ ക്യാൻ മേക്ക് ഔട്ട് ഓഫ് സിക്നസ് ആൻഡ് സഫറിംഗ് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ഒരു ഇറാഷണാലിറ്റി വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നപ്പോഴത്തേ ഞങ്ങളുടെയൊക്കെ പ്രൊഫസേഴ്സ് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ശരിക്കും യു ഷുഡ് ബി റാഷണൽ. ഒരു പേഷ്യൻ്റിന് എന്താണ് ഒരു പേഷ്യൻറ്റിന് ഇറ്റ് ഷുഡ് ബി പേഷ്യൻ സെൻറ്റേർഡ്. ഒരു പേഷ്യൻറ്റിന് ഒരു ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക.